2024 ഒക്ടോബർ 6 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. ആശയവിനിമയത്തിന്റെ വിചിത്ര മാർഗങ്ങൾ. ചൂളമടിച്ച് പറന്നു നടക്കും. ജെ എസ് ഐശ്വര്യ എഴുതുന്നു. ഒരു മതിലിനപ്പുറത്തു നിന്നാണ് പ്രണയിച്ചതെങ്കിലും അവർ ഒരിക്കലും കണ്ടുമുട്ടിയില്ല. പാരതന്ത്രത്തിന്റെ കോട്ടമതിലിനപ്പുറം താനുണ്ടെന്ന് അറിയിക്കാൻ അവളൊരു മാർഗം കണ്ടെത്തി. ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ ഉയരത്തിലേക്കെറിഞ്ഞു. അത് വീണ മണ്ണിൽ പ്രണയം നാമ്പിട്ടു. ബഷീറും നാരായണയും പ്രണയിക്കുമ്പോൾ സാങ്കേതികവിദ്യ ഇത്ര കണ്ട് വളർന്നിരുന്നില്ല. അഥവാ വളർന്നിരുന്നെങ്കിൽ കൂടി ഒരു തടവുപുള്ളികളെ പാർപ്പിക്കുന്ന ജയിലിൽ മതിലിനകത്ത് പ്രണയത്തിന്റെ ദൂതായി കൽപ്പിക്കാൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ചുള്ളിക്കമ്പുകളോളം ശക്തിയുള്ളൊരു മാധ്യമം ലഭിക്കുമായിരുന്നില്ല. കാലം മാറി. ടെലിഗ്രാഫിന്റെയും ലാൻഡ് ഫോണുകളുടെയും തരംഗത്തിനു ശേഷം മൊബൈൽ മെസ്സേജുകളും അരങ്ങുവഴുന്നു. മനസ്സിലെ ചിന്ത പോലും മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ന്യൂറാലിങ്ക് ചിപ്പുകൾ എലോൺ മസ്കിന്റെ കമ്പനി വികസിപ്പിച്ചിരിക്കുമ്പോഴാണ് ലോകം ആ വാർത്ത കേൾക്കുന്നത്. ലെബനിൽ ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു. കുട്ടികളെ ഉൾപ്പെടെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഉത്തരവാദി ആരാണെന്നും എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നും ചിന്തിക്കുന്നതിനിടയിൽ ശാസ്ത്രം ഇത്ര പുരോഗമിച്ച കാലത്തും കാലഹരണപ്പെട്ട പേജറുകൾ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ എന്ന് ആശ്ചര്യപ്പെടുന്നവരും ഉണ്ടാകും. സൈന്യവും ചാരന്മാരും തങ്ങളുടെ നിരീക്ഷിക്കാതിരിക്കാനാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിച്ചിരുന്നത്. റേഡിയോ തരംഗങ്ങൾ വഴി ഒരു സന്ദേശം അയക്കുമ്പോൾ പേജർ ഒരു പ്രത്യേക ബീപ്പ് ശബ്ദം പുറപ്പെടുവിച്ച് ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകുന്നു. പേജറിലെ ചെറിയ സ്ക്രീനിലൂടെ ഹ്രസ്വ സന്ദേശങ്ങൾ വായിക്കാനുമാകും. പുകയിലൂടെയും ചിത്രങ്ങളിലൂടെയും സന്ദേശങ്ങൾ കൈമാറിയിരുന്ന ആദിമ മനുഷ്യരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആശയവിനിമയത്തിന് നമ്മൾ ചിന്തിക്കാത്ത മറ്റു മാർഗങ്ങളെ ആശ്രയിക്കുന്നവർ ഇപ്പോഴുമുണ്ടോ? കസ്റ്റഡിയിലെ പ്രാവുകൾ. വയർലെസ് ടെലിഫോൺ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്താണ് ഒഡീഷ പോലീസ് പ്രാവിനെ സന്ദേശവാഹകരായി അയച്ചത്. പുതിയ സംവിധാനങ്ങൾക്കിടയിലും ഒഡീഷ പോലീസിന്റെ കൺമണികളാണ് പ്രാവുകൾ. 1946 പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ രീതി ആരംഭിച്ചത്. സന്ദേശം ചെറിയൊരു കടലാസിൽ എഴുതി പ്രാവിന്റെ കാലിൽ വെച്ചുകൊടുക്കും. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ വരെ അത്ഭുതപ്പെടുത്തിയവരാണ് ഇവിടുത്തെ പ്രാവുകൾ. 1948 ഒഡീഷയിലെ സാമ്പൽപൂരിയിലെത്തിയ നെഹ്റുവിന് 265 കിലോമീറ്റർ അകലെയുള്ള കട്ടക്കിലെ പോലീസിന് അടിയന്തരമായി ഒരു സന്ദേശം അയക്കണം. കട്ടക്കിലെ പൊതുയോഗം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സന്ദേശം. പ്രാവുകളെ അയച്ച് സന്ദേശം കൈമാറാമെന്ന് പോലീസ് അഭിപ്രായപ്പെട്ടെങ്കിലും ആ മാർഗം വിജയിക്കുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. കൃത്യം രാവിലെ 6 സന്ദേശവുമായി പ്രാവ് പുറപ്പെട്ടു. 11:20 കട്ടക്കിലെത്തി സന്ദേശം കൈമാറി. അന്ന് കട്ടക്കിലെത്തിയ പ്രധാനമന്ത്രി താൻ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി പൂർത്തീകരിച്ച പ്രാവിനെ കണ്ട് അത്ഭുതപ്പെട്ടു. 1 മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ പറക്കാൻ ഇവിടുത്തെ പ്രാവുകൾക്ക് സാധിച്ചിരുന്നു. 1982 ഒഡീഷയിലെ മഹാപ്രളയത്തിന്റെ സമയത്തും 1999 ചുഴലിക്കാറ്റ് വന്നപ്പോഴും പ്രാവുകൾ ആശയവിനിമയത്തിന് സഹായിച്ച് കീറോകളായി. ഉദ്യോഗസ്ഥരുടെ ശബ്ദം മനസ്സിലാക്കാനും കുറ്റവാളികളെ കണ്ടെത്താനും ചില പ്രാവുകളെ പരിശീലിപ്പിച്ചിരുന്നു. 2008 ആശയവിനിമയത്തിന് മറ്റ് സംവിധാനങ്ങൾ വന്നതോടെ ഒഡീഷയിലെ പലയിടങ്ങളിലും ഈ സംവിധാനം നിർത്തലാക്കി. നിലവിൽ 150 പ്രാവുകൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവയ്ക്ക് ഭക്ഷണം നൽകി പരിപാലിക്കാൻ നാട്ടുകാർക്കും ഉത്സാഹമാണ്. ചൂളമടിക്കും ഗ്രാമം. അപരിചിതർക്ക് കേട്ടാൽ വെറും ചൂളമടികൾ. നീട്ടിയും നീട്ടാതെയും പല ടോണുകളിലുള്ള ചൂളം വിളികൾ മേഘാലയയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ പരസ്പരമുള്ള ആശയവിനിമയമാണ്. മേഘാലയയിലെ കോങ്തോങ് ഗ്രാമത്തിൽ 700 ചൂളം വിളികളുണ്ടത്രേ. ഇന്ത്യയുടെ ചൂളമടി ഗ്രാമം എന്നാണ് കോങ്തോങ്ങിന്റെ വിശേഷണം. ഓരോ ശബ്ദവും ഓരോ മനുഷ്യരുടെ പേരുകൾ സൂചിപ്പിക്കുന്നു. പേരുകൾക്ക് പകരം ചൂളം വിളികളുടെയാണത്രെ ഇവർ പരസ്പരം സംബോധന ചെയ്യുന്നത്. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ അമ്മ അവനെ നോക്കി പ്രത്യേക ഈണത്തിൽ ചൂളം വിളിക്കും. ആ ചൂളം വിളിയാണ് പിന്നീട് അവന്റെ ജീവിതത്തിന്റെ പേര്. അമ്മയ്ക്ക് മാത്രമാണ് പേരിടാനുള്ള അവകാശം. കോങ്തോങ്ങിൽ നിന്ന് ഈ സമ്പ്രദായം മറ്റ് ഗ്രാമങ്ങളിലേക്കും ചേക്കേറിയിരുന്നു. ജിംഗ്രവായി ലാബി എന്നാണ് ഈ സമ്പ്രദായം അറിയപ്പെടുന്നത്. ആശയവിനിമയത്തിന്റെ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തപ്പോഴും കാടുകളിൽ ഭക്ഷണം ശേഖരിക്കാൻ പോകുമ്പോഴും കുന്നിൻ ചെരുവുകളിലുമെല്ലാം ഈ ചൂളം വിളി ഇവരെ സഹായിക്കുന്നു. സന്ദേശം കേൾക്കുന്ന ആൾക്ക് മാത്രമേ അതിന്റെ അർത്ഥം മനസ്സിലാവൂ. പേരുകളെക്കാൾ ഇവിടുത്തെ ആളുകൾക്ക് ചൂളം വിളിയിലൂടെ അറിയപ്പെടുന്നതാണ് ഇഷ്ടം. മിണ്ടാതെ മിണ്ടിയും. മിണ്ടാതെ മിണ്ടുന്ന നിമിഷങ്ങളെ. എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ മൗനങ്ങളെ എന്ന പാട്ടിലെ ഈ വരികൾ വലിയ അർത്ഥതലങ്ങളുള്ളതായി നിരൂപകർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ടവർ ഒരു വാക്ക് മിണ്ടിയില്ലെങ്കിൽ പോലും അവരുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാനാകും. അതെ, മാധ്യമങ്ങളില്ലാതെയും ആശയവിനിമയം നടത്താം. പ്രത്യേകിച്ച് മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാതെ തലച്ചോറിലെ ആശയവിനിമയം നടത്തുന്ന രീതിയാണ് ടെലിപ്പതി. ഇരട്ട സഹോദരങ്ങൾ തമ്മിൽ ഈ ബന്ധം ഉണ്ടെന്ന് ചിലർ പറയുന്നു. അതേസമയം ടെലിപ്പതി കപടശാസ്ത്രമാണെന്നും അഭിപ്രായമുണ്ട്. മാർഗമെന്തായാലും സഹജീവിയായ മനുഷ്യന് ആശയവിനിമയം നടത്താതെ ജീവിക്കാനാവില്ല. ആവശ്യങ്ങൾക്കനുസരിച്ച് മാർഗങ്ങൾ മാറുമ്പോഴും മനുഷ്യൻ മിണ്ടിക്കൊണ്ടേയിരിക്കും.